ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. നയതന്ത്ര ഇടപെടലുകളിലൂടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. അയവില്ലാതെ ഇറാൻ ഇസ്രായേൽ സംഘർഷം. ഇറാനെതിരെ യു എസ് നടത്തിയ ആക്രമണത്തിൽ സമ്മിശ്ര പ്രതികരണവുമായി ലോകരാഷ്ട്രങ്ങൾ. ഇസ്രായേലിനെതിരെ ശക്തമായ മിസൈലാക്രമണവുമായി ഇറാന്റെ തിരിച്ചടി. പരിഷ്കൃത സമൂഹത്തിൽ അക്രമത്തിനും നക്സൽ ഭീകരതയ്ക്കും സ്ഥാനമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ ബഹുവിനിയോഗ യുദ്ധക്കപ്പൽ തമാൽ അടുത്ത മാസം 1 കമ്മീഷൻ ചെയ്യും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന്റെ 1 ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഇറാൻ പ്രസിഡന്റുമായി ആശയവിനിമയം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങളിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. പ്രാദേശിക സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ എത്രയും വേഗം പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെന്നും സംഘർഷം ഉടനടി കുറയ്ക്കുന്നതിനായി ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാമൂഹ്യമാധ്യമ പോസ്റ്റിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അയവില്ലാതെ ഇറാൻ ഇസ്രായേൽ സംഘർഷം. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ഭാഗമായി ഇറാൻ ഇസ്രായേലിനെതിരായി ഏറ്റവും പ്രഹരശേഷിയുള്ള മിസൈലാക്രമണം നടത്തി. ബെൻഗുറിയോൺ വിമാനത്താവളം, മറ്റു ഗവേഷണ നിരീക്ഷണ കേന്ദ്രങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇറാനെതിരായി കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ ഇസ്രായേലി സേനകൾ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് തിരിച്ചടിയെന്ന് ഇറാൻ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 18 ഇറാനിയൻ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചതായാണ് ഔദ്യോഗിക സ്ഥിരീകരണം. ഇറാനിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നാളെ അടിയന്തര യോഗം ചേരുമെന്ന് ഏജൻസി മേധാവി റാഫേൽ ക്രൂസി അറിയിച്ചു. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് സൈനിക ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഏജൻസിയുടെ അടിയന്തര യോഗം ചേരുന്നത്. അതേസമയം യു എസ് ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും യു എസ് നടപടിയെ അപലപിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇറാന്റെ ആണവ മേധാവി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് കത്തെഴുതി. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾക്കു നേരെ യു എസ് ആക്രമണം നടത്തിയതിനു ശേഷം റേഡിയേഷൻ അളവിൽ വർദ്ധനവ് ഉണ്ടായിട്ടില്ലെന്ന് ഏജൻസി സ്ഥിരീകരിച്ചു. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ സൈനികാക്രമണങ്ങളിൽ അന്താരാഷ്ട്രതലത്തിൽ സമ്മിശ്ര പ്രതികരണം. സംഘർഷ മേഖലയിൽ സംയമനം പാലിക്കാനും നയതന്ത്ര ചർച്ചകളിലേക്ക് തിരികെ വരാനും ലോക നേതാക്കൾ ആഹ്വാനം ചെയ്തു. യു കെ പ്രധാനമന്ത്രി യു എസ് നടപടിയെ പിന്തുണച്ചെങ്കിലും മേഖലയിലെ സ്ഥിരതയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് സൌദി അറേബ്യ പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരമുണ്ടാക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു. ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങൾ യു എസ് ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. ഇറാനെ ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ അനുവദിക്കരുതെന്നും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും യൂറോപ്പും അയർലൻഡും അഭിപ്രായപ്പെട്ടു. സംഘർഷബാധിതമായ ഇറാനിൽ നിന്ന് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇതുവരെ 1117 ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിച്ചു. അവരിൽ 290 പേർ പ്രത്യേക വിമാനത്തിൽ ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തി. അതേസമയം സംഘർഷസ്ഥലത്ത് നിന്ന് തങ്ങളുടെ പൌരന്മാരെ ഒഴിപ്പിക്കാൻ സഹായിച്ചതിന് നേപ്പാളും ശ്രീലങ്കയും ഇന്ത്യയോട് നന്ദി അറിയിച്ചു. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെയും പങ്കാളിത്തത്തെയും ഇത് പ്രതിഫലിപ്പിക്കുന്നതായി ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഭീകരതയ്ക്കെതിരെ ആഗോള സമവായം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം ബഹുരാഷ്ട്ര പര്യടനം നടത്തും. ബ്രസീലിൽ 17 ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. മൊറോക്കോ, അർജന്റീന, ബ്രസീൽ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ജോർദൻ എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ ബഹുവിനിയോഗ യുദ്ധക്കപ്പൽ തമാൽ അടുത്ത മാസം 1 റഷ്യയിലെ കലിനിൻഗ്രാഡിൽ കമ്മീഷൻ ചെയ്യും. പശ്ചിമ നേവൽ കമാൻഡിലെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് ജെ സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കിടെ റഷ്യയിൽ നിന്നും എത്തിച്ച ക്രിവാക് യുദ്ധക്കപ്പലുകളിലെ 8 തമാൽ എന്നും കപ്പലിന്റെ നിർമ്മാണം മോസ്കോയിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിൽ പ്രവർത്തിച്ച പ്രത്യേക ഇന്ത്യൻ സഖ്യം നിരീക്ഷിച്ചു വന്നിരുന്നതായും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടും തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടും എണ്ണും. വോട്ടെണ്ണലിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. സ്ഥലത്ത് കേന്ദ്രസേനയുടെയും പോലീസിന്റെയും ത്രിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 19 നടന്ന വോട്ടെടുപ്പിൽ 75.27% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. LDFന്റെ എം സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDAയുടെ മോഹൻ ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ തുടങ്ങി 10 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇംഗ്ലണ്ട് 7 നഷ്ടത്തിൽ 427 റൺസ് എന്ന നിലയിലാണ്. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 3 209 റൺസ് എടുത്തിരുന്നു. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 471 റൺസിനാണ് അവസാനിച്ചത്. പരിഷ്കൃത സമൂഹത്തിൽ അക്രമത്തിനും നക്സൽ ഭീകരതയ്ക്കും സ്ഥാനമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിൽ നാഷണൽ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയുടെയും സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെയും പുതിയ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഛത്തീസ്ഗഡിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ ആധുനികവൽക്കരിക്കുക എന്നതിനോടൊപ്പം അടുത്ത വർഷത്തോടെ രാജ്യം സമ്പൂർണമായി നക്സൽ മുക്തമാക്കുക എന്നതും സർക്കാരിന്റെ പ്രഥമ പരിഗണനാ വിഷയമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ സേനാ വിഭാഗങ്ങൾ രാജ്യസുരക്ഷയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി വ്യത്യസ്ത പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതായും ലക്ഷ്യം ഒട്ടും അകലെയല്ലെന്നും ശ്രീ ഷാ പറഞ്ഞു.
പിച്ചലെ ഡേഡ് സാലോ മേ വിഷ്ണുദേവ് ജിക്ക് നേതൃത്വ മേ ഛത്തീസ്ഗഡ് നേ ദീൻ ദുനി രാജ് ചൗഗുണി പ്രഗതി കി ഹൈ മഗർ ഛത്തീസ്ഗഡ് മേ വിഷ്ണുദേവ് ജിക്ക് സർക്കാർ സബ്സേ ബഡാ ഉപലബ്ധി ഹൈ തോ ഏക് റുക്കാ ഹുവ നക്സൽ വിരോധി അഭിയാൻ കോ ഉന്നോനെ ദ്രുത ഗതി സേ ചലായാ ഓർ ഛത്തീസ്ഗഡ് കോ നക്സൽ മുക്ത കർനേ കി ദിശാ മേ ആഗേ ബഡേ.
ഛത്തീസ്ഗഡ് സർക്കാർ അവലംബിച്ച കീഴടങ്ങൽ നയം മാവോയിസ്റ്റുകൾ പ്രയോജനപ്പെടുത്തണമെന്നും ആധുനിക ഛത്തീസ്ഗഡിന്റെ നിർമ്മാണത്തിൽ ഏവരും പങ്കാളികളാകണമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2 ഛത്തീസ്ഗഡ് സന്ദർശനത്തിനായി ഇന്ന് റായ്പൂരിലെത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ നാരായൺപൂർ ജില്ലയിലെ അബൂജ്മത് പ്രദേശം സന്ദർശിക്കുകയും അവിടുത്തെ ഗ്രാമീണരുമായി സംവദിക്കുകയും ചെയ്യും. ഇതിനു പുറമെ ഇർക്ഫട്ടി പ്രദേശത്തുള്ള അതിർത്തി സുരക്ഷാസേനാ ക്യാമ്പും അദ്ദേഹം സന്ദർശിക്കുകയും ജവാന്മാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിയ ആന്ധ്രാപ്രദേശിലെ ജനങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ ഏവരെയും വീണ്ടും ഒരുമിച്ച് കൊണ്ടുവരുമെന്ന് വിശാഖപട്ടണത്ത് ഇന്നലെ നടന്ന ഏറ്റവും വലിയ യോഗാ പഠനത്തിന്റെ ഗിന്നസ് ലോക റെക്കോർഡ് പങ്കിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 305 പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. 1000 പേരുടെ ആവേശകരമായ പങ്കാളിത്തത്തോടെയാണ് 11 അന്താരാഷ്ട്ര യോഗാ ദിനം ഖത്തറിൽ ആഘോഷിച്ചത്. ഇന്ത്യൻ സ്പോർട്സ് സെന്ററുമായി സഹകരിച്ച് ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ദോഹയിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഖത്തറിലെ ഇന്ത്യൻ സമൂഹവും യോഗ പരിശീലകരും പങ്കെടുത്ത പരിപാടി യോഗയുടെ വർദ്ധിച്ചുവരുന്ന ആഗോള സ്വീകാര്യതയും ശാരീരിക മാനസിക സാംസ്കാരിക ഐക്യം വളർത്തുന്നതിൽ യോഗയുടെ പങ്കും ഉയർത്തിക്കാട്ടി. കഴിഞ്ഞ ഏപ്രിലിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ പുതുതായി 19,00,000+ അംഗങ്ങളെ ചേർത്തു. മുൻമാസത്തെ അപേക്ഷിച്ച് 31.31% വർദ്ധനവാണിത്. തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പുതിയ അംഗങ്ങളിൽ 2,00,000+ പേർ സ്ത്രീകളാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. 2 സന്ദർശനത്തിനായി ഈജിപ്റ്റ് വിദേശകാര്യമന്ത്രി ബദർ അബ്ദലട്ടി നാളെ ഇന്ത്യയിലെത്തും. സന്ദർശനവേളയിൽ കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, എസ് ജയശങ്കർ എന്നിവരുമായി ഈജിപ്റ്റ് വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നയതന്ത്ര ഇടപെടലുകളിലൂടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. അയവില്ലാതെ ഇറാൻ ഇസ്രായേൽ സംഘർഷം. ഇറാനെതിരെ US നടത്തിയ ആക്രമണത്തിൽ സമ്മിശ്ര പ്രതികരണവുമായി ലോകരാഷ്ട്രങ്ങൾ. ഇസ്രായേലിനെതിരെ ശക്തമായ മിസൈൽ ആക്രമണവുമായി ഇറാന്റെ തിരിച്ചടി. പരിഷ്കൃത സമൂഹത്തിൽ അക്രമത്തിനും നക്സൽ ഭീകരതയ്ക്കും സ്ഥാനമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ ബഹുവിനിയോഗ യുദ്ധക്കപ്പൽ തമാൽ അടുത്ത മാസം 1 കമ്മീഷൻ ചെയ്യും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.